إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അഹ്സാബ് യുദ്ധത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞു വച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അവിടുത്തെ സീറയിൽ നടന്ന യുദ്ധങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട യുദ്ധമാണ് അഹ്സാബ് യുദ്ധമെന്നത്. വിശുദ്ധ ഖുർആനിൽ ആ പേരിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അഹ്സാബ് യുദ്ധം അപ്രതീക്ഷിതമായ രൂപത്തിലാണ് പര്യവസാനിച്ചത്. മുസ്ലിമീങ്ങൾ അവർക്ക് യുദ്ധത്തിൻ്റെ ആവശ്യം പോലും വരാതെ അവർ സൈനികമായി മുശ്രിക്കീങ്ങളെ നേരിടേണ്ട അവസ്ഥ വരാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്നുള്ള സഹായത്താൽ മുശ്രിക്കുകളുടെ സൈന്യത്തെ തുരത്തിയോടിച്ചു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വകഫല്ലാഹുൽ മുഅ്മിനീന അൽഖിതാൽ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് യുദ്ധം അതിന്റെ ആവശ്യം വരുത്താതെ വെച്ചു. അവർക്ക് യുദ്ധം വേണ്ടി വന്നില്ല. അതില്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ വിജയം അവർക്ക് നൽകി. അറബികൾ മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ, അറിയുന്ന രൂപത്തിൽ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകി. മുശ്രിക്കീങ്ങളാകട്ടെ, അവർക്ക് കനത്ത തിരിച്ചടിയാണ് അഹ്സാബ് യുദ്ധം സമ്മാനിച്ചത്. ഏതാണ്ടൊരു മാസത്തോളം അവർ മദീനക്കു പുറത്ത് തമ്പടിച്ചു. യുദ്ധത്തിനു വേണ്ടി വലിയ കോപ്പുകൾ ഒരുക്കി, അതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചു. സാമ്പത്തികമായ ചിലവുകൾ അതിന് അവർക്ക് വേണ്ടി വന്നു. അതെല്ലാം വെള്ളത്തിലായി. അങ്ങനെ അവർ തിരിച്ചുപോകേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുസ്ലിമീങ്ങളോടായി പറഞ്ഞു, الآن نغزوهم، ഇനി മുതൽ നാം അങ്ങോട്ട് പോയി അവരോട് യുദ്ധം ചെയ്യലാണ്. ولا يغزوننا، ഇനി മുശ്രിക്കീങ്ങൾ നമ്മുടെ അരികിലേക്ക് യുദ്ധത്തിന് വരിക എന്നത് സംഭവിക്കുകയില്ല. ونحن نسير اليهم، ഇനി മുതൽ നമ്മൾ അവരുടെ അരികിലേക്ക് അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി പോവുക എന്നതാണ്. ഇനി മുശ്രിക്കീങ്ങൾ അവർ ഇങ്ങോട്ട് യുദ്ധത്തിനായി വരിക എന്നത് സംഭവിക്കുകയില്ല. അഹ്സാബ് യുദ്ധത്തിന് ശേഷം സംഭവിക്കുന്നത് അതാണ്. മുശ്രിക്കീങ്ങൾ പിന്നീടൊരിക്കലും മദീനയെ ലക്ഷ്യമാക്കി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്ത വർഷം അവിടുന്ന് മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ മുശ്രിക്കീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ സമാധാന കരാർ ഹുദൈബിയ സന്ധിയിൽ വെച്ചുണ്ടായി.
ഏതാണ്ട് രണ്ടു മൂന്ന് വർഷക്കാലം ആ കരാർ നിലനിൽക്കുകയും മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിൽ യുദ്ധം ഉണ്ടാവാതെ സമാധാനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ മുശ്രിക്കീങ്ങൾ തന്നെ ആ കരാർ ലംഘിക്കുകയും അങ്ങനെ ഫത്ഹു മക്ക വിജയം സംഭവിക്കുകയും ചെയ്തു. ഇതാണ് പിന്നീടുണ്ടാകുന്ന ചരിത്രം. ചുരുക്കത്തിൽ അഹ്സാബ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിന്റെ ഘട്ടമാണ്. അഹ്സാബ് യുദ്ധം കഴിഞ്ഞു. ഏതാണ്ട് ഒരു മാസത്തോളം മുശ്രിക്കീങ്ങളെ ഉപരോധിച്ചു നിൽക്കുകയായിരുന്നു മുസ്ലിമീങ്ങൾ. അതിനു മുൻപുള്ള ദിവസങ്ങളിലാകട്ടെ അവർ കിടങ്ങുകൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പരിക്ഷീണരാണ്, പ്രയാസങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്നു, അവരിൽ പലരും ക്ഷീണിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലാൻ അവർക്ക് അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിൽ നിന്ന് തിരിച്ചെത്തി. വവദഅ സിലാഹ്, അവിടുന്ന് തന്റെ വാൾ അത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. വഖ്തസൽ, അവിടുന്ന് കുളിച്ചു. അപ്പോഴുണ്ട് അതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളയുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖദ് വദഅത സിലാഹ് മുഹമ്മദ്, താങ്കൾ ആയുധങ്ങൾ താഴെ വെച്ച് കഴിഞ്ഞോ? വല്ലാഹി മാ വദഅനാ, ഞങ്ങളിപ്പോഴും ആയുധം താഴെ വെച്ചിട്ടില്ല, ഞങ്ങളിപ്പോഴും വാളുകൾ ഉറയിൽ നിന്ന് മാറ്റിവെച്ചിട്ടില്ല. ഫഖ്റുജ് ഇലൈഹിം, നീ ശത്രുക്കൾക്ക് നേരെ പുറപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഇല ഐന, ഇനി എങ്ങോട്ടാണ് യുദ്ധത്തിന് പോകേണ്ടത്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഖുറൈദയുടെ ഭാഗത്തേക്കായി കൈ ചൂണ്ടി. ഫഅശാറ ഇല ഖുറൈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചതിച്ച, മുസ്ലിമീങ്ങളെ ചതിച്ച അഹ്സാബ് യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾക്ക് മദീനയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കാമെന്ന് ചതിയിലൂടെ വഞ്ചനയിലൂടെ വാഗ്ദാനം ചെയ്ത യഹൂദന്മാർ അവരുടെ അരികിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനുള്ള കൽപ്പന അഹ്സാബ് യുദ്ധത്തിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തിയ ഉടനെ വരികയാണ്. ഉടനെ തന്നെ അടുത്ത യുദ്ധത്തിനുള്ള കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ആയത്ത് ഈ വിഷയത്തിലാണ് അവതരിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് മുറിവുകൾ ബാധിച്ചതിന് ശേഷം, പരിക്കുകൾ ബാധിച്ചതിന് ശേഷം യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അതിന് ഉത്തരം നൽകിയവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു സഹാബികളെ കുറിച്ച് പറഞ്ഞത് ഈ യുദ്ധത്തെക്കുറിച്ചാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് യുദ്ധത്തിന് അടുത്ത കൽപ്പന വരികയാണ്. വീട്ടിലേക്ക് തിരിച്ച് എത്തി അവിടുന്ന് കുളിച്ച് പുറത്തേക്കെത്തിയ ഉടനെ തന്നെ അടുത്ത കൽപ്പന. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലായിരുന്നു, ആയിഷയുടെ വീട്ടിലാണ്. ഫസല്ലമ അലൈന റജുലുൻ മിൻ അഹ്ലിൽ ബൈത്തി വനഹ്നു ഫിൽ ബൈത്ത്, ഞങ്ങൾ റസൂലുള്ളയോടൊപ്പം വീട്ടിലുണ്ടായിരിക്കെ ഒരാൾ വന്ന് റസൂലുള്ളയോട് സലാം പറഞ്ഞു. فقام رسول الله صلى الله عليه وسلم فزعا സലാമിന്റെ ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെട്ടെന്ന് പൊടുന്നനെ വേഗത്തിൽ ആ വ്യക്തിയുടെ അരികിലേക്ക് നടന്നു ചെന്നു, പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഫഖുംതു ഫീ അസരിഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ പോയി. ആരുടെ അരികിലേക്കാണ് റസൂലുള്ള ഇത്ര വേഗത്തിൽ എഴുന്നേറ്റ് പോയത് എന്ന് അറിയുന്നതിനു വേണ്ടി. ഫഇദ ദിഹ്യതുൽ കൽബി, അപ്പോൾ വന്നിരിക്കുന്നത് ദിഹ്യതുൽ കൽബിയാണ്. നിങ്ങൾക്കറിയാം, സഹാബികൾ അവരുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്ന, ശാരീരികമായ സൗന്ദര്യമുണ്ടായിരുന്ന സഹാബിമാരിൽ ഒരാളാണ് ദിഹ്യതുൽ കൽബി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മനുഷ്യരൂപത്തിൽ വന്ന സന്ദർഭങ്ങളിൽ മിക്ക സമയങ്ങളിലും ദിഹ്യതുൽ കൽബിയുടെ രൂപത്തിലാണ് വന്നത്. അപ്പോൾ വന്നിരിക്കുന്നത് ദിഹ്യതുൽ കൽബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ഹാദാ ജിബ്രീൽ, വന്നിരിക്കുന്നത് ജിബ്രീലാണ്.
യഅമുറുനി അൻ അദ്ഹബ ഇലാ ബനി ഖുറൈദ,
ബനൂ ഖുറൈദയുടെ അരികിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടാനുള്ള കൽപ്പനയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്.
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കഅന്നി അൻദുറു ഇലാ ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം മിൻ ഖലലിൽ ബാബി ഖദ് അസബ റഅസഹു മിനൽ ഗുബാർ.
ഞാൻ വാതിലിന്റെ വിടവിലൂടെ ജിബ്രീലിനെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുടികളിൽ അപ്പോഴും പൊടി പുരണ്ടിരിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ തലമുടിയാകെ പൊടി പുരണ്ടിട്ടുണ്ട്.
അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, റസൂലെ, താങ്കൾ വാള് താഴെ വച്ചിരിക്കുകയാണോ? യുദ്ധത്തിനായി പുറപ്പെടുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്കിടയിലേക്ക് വിളിച്ചു പറയാനായി ഒരാളെ പറഞ്ഞയച്ചു, ഒരു ദൂതനെ പറഞ്ഞയച്ചു. അയാൾ വിളിച്ചു പറഞ്ഞു,
ലാ യുസല്ലിയന്ന അഹദു മിൻകുമുൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈദ,
നിങ്ങളിൽ ആരും അസ്റ നിസ്കാരം ബനൂ ഖുറൈദയിൽ വെച്ചിട്ടല്ലാതെ നിസ്കരിക്കരുത്. അയാൾ വിളിച്ചു പറയാൻ തുടങ്ങി. ബനൂ ഖുറൈദയിലേക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി ഉള്ള കൽപ്പന വന്നു.
പെട്ടെന്ന് പുറപ്പെടാൻ, ഉടനടി പുറപ്പെടുന്നതിന് വേണ്ടി അവർ പറഞ്ഞു, വിളിച്ചു പറയുകയാണ്, ഇതാ അസ്റ നിസ്കാരം, ബനൂ ഖുറൈദയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത്.
നിങ്ങൾക്കറിയാം, അസ്റ വൈകിപ്പിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്, ഉദറില്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല.
മുനാഫിക്കിന്റെ നിസ്കാരങ്ങളിൽപ്പെട്ടതാണ് അസ്റ മഗ്രിബിന്റെ സമയത്തിന്റെ അടുക്കലേക്ക് വൈകിപ്പിക്കുക എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തിൽക സലാത്തുൽ മുനാഫിഖ്,
മുനാഫിക്കിന്റെ നിസ്കാരമാണത്.
യർഖുബു ഹത്താ തഗ്റുബ ശംസ്,
സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവനിങ്ങനെ കാത്തിരിക്കും.
അങ്ങനെ അത് അസ്തമിക്കാനായാൽ ഉടനടി എഴുന്നേറ്റ് പോയി കോഴി കൊത്തുന്നത് പോലെ വേഗത്തിൽ നിസ്കരിച്ചു തീർക്കും.
അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്.
നോക്കുക, അസ്ഹർ നിസ്കരിക്കുന്ന ആളെ പറ്റിയാണ് ഈ പറയുന്നത്, വൈകിട്ട് നിസ്കരിക്കുന്ന ആൾ.
അപ്പോൾ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവന്റെ കഥ എന്തായിരിക്കും?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്കിടയിൽ ഈ പറഞ്ഞ അറിയിപ്പ് നൽകിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഗൗരവമുള്ള കൽപ്പനയാണ്.
അസ്ഹർ ബനൂ ഖുറൈലയിൽ എത്തി നിസ്കരിക്കണം തന്നെ അസ്ഹർ വൈകിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചില്ലറ കാര്യത്തിന് പറയുകയില്ല.
സഹാബികളതാ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായി പുറപ്പെടുകയാണ്.
സഹാബികളിൽ രണ്ടു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ഈ കൽപ്പന മനസ്സിലാക്കിയത് ഒരു രൂപത്തിലാണ്,
മറ്റൊരു വിഭാഗം മനസ്സിലാക്കിയത് വേറൊരു രൂപത്തിലാണ്.
ബനൂ ഖുറൈലയിൽ എത്തിയിട്ടല്ലാതെ അസ്ഹർ നിസ്കരിക്കരുത് എന്ന് കേട്ടപ്പോൾ സഹാബികളിലെ ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ സാമാന്യ വേഗതയിൽ, പൊതുവെ അവർ പോകുന്ന വേഗതയിൽ അവർ ഒട്ടകപ്പുറത്ത് കയറുകയും അവർ നടന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബനൂ ഖുറൈലയിലേക്ക് അവരുടെ സ്വതവേയുള്ള വേഗതയിൽ യാത്ര പോയി.
ചില ആളുകൾ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്താണ് ബനൂ ഖുറൈലയിൽ എത്തുന്നത്,
ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവർ അസ്ഹർ നിസ്കരിക്കുന്നത്.
വേറെ ചില ആളുകൾ, അവർക്ക് റസൂലുള്ളയുടെ വാക്കിൽ നിന്ന് അതിന്റെ ഉദ്ദേശം മനസ്സിലായി.
അവർ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനൂ ഖുറൈദയിൽ എത്തി അവിടെ നിന്ന് അസ്ഹർ നിസ്കരിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അസ്ഹർ നിസ്കാരം ഖളാ ആകുന്നതിന് മുൻപ് അതിന്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് ബനൂ ഖുറൈദയിൽ എത്തണമെന്നാണ്.
അവർ മദീനയിൽ നിന്ന് തന്നെ അസ്ഹർ നിസ്കരിച്ചു, എന്നിട്ട് വേഗതയിൽ തങ്ങളുടെ കുതിരപ്പുറത്ത്, തങ്ങളുടെ വാഹനങ്ങളിൽ, അതല്ലെങ്കിൽ വേഗതയിൽ അവർ ബനൂ ഖുറൈലയിലേക്ക് യാത്ര തിരിച്ചു.
മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവർ ബനൂ ഖുറൈലയിലെത്തി.
രണ്ട് വിഭാഗം ആളുകൾ റസൂലുള്ളയുടെ ഹദീസ് അവർ രണ്ട് രൂപത്തിലാണ് മനസ്സിലാക്കിയത്.
ഈ ഹദീസ് പണ്ഡിതന്മാരുടെ പ്രബലമായ തെളിവുകളിലൊന്നാണ്. എന്തിന്?
അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചിലത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണിത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ വിവരമറിഞ്ഞപ്പോൾ രണ്ട് വിഭാഗം ആളുകൾ, ഒരു വിഭാഗം മദീനയിൽ നിസ്കരിച്ചിട്ടുണ്ട്, എന്നിട്ട് ബനൂ ഖുറൈലയിൽ എത്തിയ അവർ വേഗതയിലേക്ക് വേഗതയിൽ ബനൂ ഖുറൈലയിലേക്ക് എത്തിയിട്ടുണ്ട്.
മറ്റൊരു വിഭാഗം ആളുകൾ അവർ ബനൂ ഖുറൈലയിലേക്ക് പതുക്കെ എത്തുകയും മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് അവർ, മഗ്രിബ് ബാങ്കിന് ശേഷമാണ് അവർ അസ്ഹർ നിസ്കരിച്ചത് എന്നും റസൂലുള്ള അറിഞ്ഞു.
രണ്ടുപേരെയും നബി ആക്ഷേപിച്ചില്ല.
പണ്ഡിതന്മാർ പറയാണ്,
ഈ ചെയ്ത രണ്ട് ആളുകൾ അവർ രണ്ടുപേർ ചെയ്തതിൽ തെറ്റുണ്ടായിരുന്നു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിക്കുമായിരുന്നു. പക്ഷെ റസൂൽ ആരെ ആക്ഷേപിച്ചില്ല. കാരണം എന്താ, രണ്ടുപേരുടെയും തെളിവൊന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്, ചില വിഷയങ്ങളിൽ രണ്ട് വിഭാഗത്തിന്റെയും തെളിവ് ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന്, ഏതാണ്ട് എല്ലാ റമദാനിലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഉണ്ടാവുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഹിലാല്. മാസപ്പിറവി ലോകത്തിന്റെ എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ലോകത്തുള്ള മുസ്ലിമീങ്ങളും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കണോ, റമദാൻ നോമ്പ് നോക്കണോ, അതല്ല ഓരോ നാട്ടുകാരും വെവ്വേറെ കാണണോ? ഈ അഭിപ്രായ വ്യത്യാസം ഇതുപോലുള്ളതാണ്. ആ വിഷയത്തിൽ രണ്ടഭിപ്രായം പറഞ്ഞവരും തെളിവ് പിടിച്ചത് ഒരേ ഹദീസാണ്. രണ്ടുപേരുടെയും തെളിവ് ഒന്നെന്നെ. എന്താ രണ്ടുപേരുടെയും തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയ്യതിഹി വഅഫ്തിറു ലിറുയ്യതിഹി. നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പ് നോക്കണം, നിങ്ങൾ മാസപ്പിറവി ദർശിച്ചാൽ പെരുന്നാൾ ആഘോഷിക്കണം. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞത് മൊത്തം മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചാണ്. വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കുന്ന മദീനക്കാരാണ്, അത് അവരോട് പറഞ്ഞതാണ്. ഓരോ നാട്ടുകാർക്കും അത് ഓരോ നിയമം ബാധകമാണ്. രണ്ട് വിഭാഗത്തിന്റെ തെളിവ് ഒറ്റ ഹരീതാണ്. വേറെയും തെളിവുകളുണ്ട്, ആ തെളിവുകളിൽ ഇതേപോലെ തന്നെ ചർച്ചകളുണ്ട്. ഞാനിത് പറഞ്ഞത്, ഇസ്ലാമിൽ ചില അഭിപ്രായങ്ങൾ ഈ രൂപത്തിലുണ്ട്, ഇസ്ലാമിൽ ചില അഭിപ്രായങ്ങൾ ഈ രൂപത്തിലുണ്ട്, രണ്ട് വിഭാഗത്തിനും ചിലപ്പോൾ തെളിവുകൾ ഉണ്ടായിരിക്കും. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് രൂപത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ തെളിവ് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ അയാൾ ചിലപ്പോൾ തെളിവിന് എതിരായി പറയും. സാധിച്ചു സംഭവിച്ചൂടെ? സംഭവിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത സഹാബിയാണ്. അദ്ദേഹം അനന്തരാവകാശത്തിന്റെ ചില വിധികൽപ്പനകൾ തന്റെ ഖിലാഫത്തിലെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ വിധി വെല്ലിമാക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? വെല്ലിമാക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞത്, മാമാക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഒരു സഹാബി വരുന്നു, അദ്ദേഹം പറയുന്ന റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വെല്ലിമ്മക്ക് ഇത്ര ഇത്ര ഓഹരിയുണ്ട്. റസൂലുള്ളാന്റെ ഹദീസ് കേട്ടപ്പോ അദ്ദേഹം തന്റെ അഭിപ്രായം മാറ്റുകയാണ്. ആരാണ് മാറ്റുന്നത്? റസൂലുള്ളാന്റെ ഒപ്പം നെഴല് പോലെ നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചില ഹദീസ് കേട്ടിട്ടില്ല. ചില ആൾക്കാർ ചിലപ്പോ പറയുന്നുണ്ട് ഇമാമിങ്ങൾ കേൾക്കാത്ത ഹദീസ്, പണ്ഡിതന്മാർ കേൾക്കാത്ത ഹദീസ് നിങ്ങളാണോ ഇപ്പോൾ കേട്ടതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനേക്കാൾ വലിയ ഇമാമിന് വേറെ ഏതാണുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹാബി വീട്ടിന്റെ വാതിലിൽ വന്ന് മുട്ടുന്നു. ഒരു തവണ മുട്ടി സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കില്ല, പണിന്റെ തിരക്കിലായിരുന്നു. രണ്ട് തവണ മൂന്ന് തവണ തിരിച്ചുപോയി. പണി അവിടെ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. അദ്ദേഹം പിന്നാലെ പോയി. അപ്പോൾ ആ മനുഷ്യൻ സഹാബി അതാ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. എന്തേ നീ തിരിച്ചു പോകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അൽ ഇസ്തിദാനു സലാസ്, മൂന്ന് തവണയാണ് വീട്ടിൽ പോയാൽ അനുമതി ചോദിക്കേണ്ടത്. മൂന്ന് തവണ ചോദിച്ചിട്ട് അനുമതി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതം കിട്ടിയില്ല, സലാം അടക്കിയിട്ടില്ല, തിരിച്ചു പോകണം. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതമായി, ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ലാന്നോ? നീ ഒരു സാക്ഷിയെ കൊണ്ടുവരണം, ഈ ഹദീസ് റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവ് വേണം. അദ്ദേഹത്തിന് സംശയമായി, ഇങ്ങനൊരു ഹദീസ് ഞാൻ കേൾക്കാതിരിക്കേ. അങ്ങനെ അദ്ദേഹം ഒരു സാക്ഷിയെ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമർ കച്ചവടത്തിലായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനു പഠിക്കുന്നതിൽ അദ്ദേഹത്തിന് അലസത സംഭവിച്ചു പോയിട്ടുണ്ട്. സ്വയം അദ്ദേഹം തന്റെ കുറവ് പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇൽമ് ഇബ്നു മസ്ഊദ് പറയാൻ, ലോകത്തുള്ള എല്ലാവരുടെയും ഇൽമ് അതിന്റെ പത്തിൽ ഒൻപത് ഭാഗം ഒരു തുലാസിലും ഉമറിന്റെ ഇൽമ് ഒരു തുലാസിലും വെച്ചാൽ ഉമറിന്റെ ഇൽമ് കനം തൂങ്ങും എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില ഹദീസ് കേട്ടിട്ടില്ല. അപ്പൊ ചിലപ്പോ തെളിവ് കിട്ടാത്തോണ്ടായിരിക്കും. അതല്ലെങ്കിൽ തെളിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ വഴി ചിലപ്പോൾ സഹീഹായ വഴിയായിക്കൊള്ളണമെന്നില്ല. തെളിവിട്ടിട്ടുണ്ടാവും, പക്ഷെ ആ ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയ വഴിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, വേറെ വഴികൾ ഉണ്ടാവും, പക്ഷെ ആ വഴി അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞുതരാൻ, ഇന്ന് വരെ അയാൾ നിങ്ങൾ കണ്ടിട്ടില്ല, അയാൾ ദീനുള്ളവനാണോ, ഇസ്ലാം പാലിക്കുന്നവനാണോ, സത്യം പറയുന്നവനാണോ, കളവ് പറയുന്നവനോ, നിങ്ങൾക്കറിയില്ല, നബി പറഞ്ഞു എന്നിട്ടാണ് അയാൾ പറയുന്നത്. നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കൊണ്ടുവന്നവനെ നിങ്ങൾക്ക് വിശ്വാസമില്ല, ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കില്ല. ഇത് ഉലമാക്കൾക്കും സംഭവിക്കാം. മൂന്നാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തത് അവർ പറഞ്ഞു, ചിലപ്പോൾ തെളിവ് കിട്ടിയിട്ടുണ്ടോ, പക്ഷെ മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ ഒരാൾ മനസ്സിലാക്കിയതുപോലെ മറ്റാൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഈ മൂന്നാലൊരു കാരണമല്ലാതെ അഭിപ്രായ വ്യത്യാസത്തിനുണ്ടാവില്ല. ഈ മൂന്ന് കാരണങ്ങളെ അഹ്ലു സുന്നത്തിന് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാവുകയുള്ളൂ. അതല്ലാതെ തെളിവ് വ്യക്തമായി വന്നു കിട്ടിയതിന് ശേഷവും അഹ്ലു സുന്നത്തിൽപ്പെട്ട ഉലമാക്കളിൽപ്പെട്ട ഒരാൾ അതിനെ ബോധപൂർവം എതിർക്കുക എന്നത്, തള്ളിക്കളയുക എന്നത്, നിഷേധിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കില്ല. ഒരു സുന്നിയായ അഹ്ലു സുന്നത്തിൽപ്പെട്ട യഥാർത്ഥ ദീൻ പിൻപറ്റുന്ന ഒരു മനുഷ്യന്റെ അടുക്കുന്നത് സംഭവിക്കില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഈ സംഭവം, ഈ ഹദീസിൽ വലിയ പാഠമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരു കോലത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്, അനുവദിക്കപ്പെട്ട അഭിപ്രായം അല്ലാത്തതുണ്ട്. ഇനിയിപ്പോ ഈ പറഞ്ഞതിലെല്ലാ അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടുത്താൻ പറ്റൂല. ചില ആൾക്കാർ പറയും, ജാറം കെട്ടി പൊക്കുന്ന ആൾക്കാരില്ലേ, എന്നാ പിന്നെ ഇനി അവരോട് നമ്മളൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. അതേപോലെ തന്നെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കൽപ്പനകൾ ഒഴിവാക്കുന്ന ആൾക്കാരില്ലേ, സംഗീതം കേൾക്കുന്നവരില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരായിട്ടൊന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, ഇസ്ലാമിൽ വ്യക്തമായ തെളിവ് വന്ന വിഷയം, അതിന് എതിരെ നിൽക്കുന്നവർ ആ പറഞ്ഞവരുടെ കാര്യത്തിലല്ല ഇത് വന്നത്. തെളിവ് വ്യക്തമല്ല, ആ വിഷയത്തിൽ വന്ന തെളിവിൽ രണ്ട് അഭിപ്രായങ്ങൾക്ക് വ്യക്തമായ സാധ്യതയുണ്ട്, കേവലം തോന്നലല്ല. അത്തരം വിഷയങ്ങളിൽ ഈ പറഞ്ഞ രൂപത്തിലെ ഇളവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, ഇവിടെ അവിടുന്ന് ഈ രണ്ട് വിഭാഗം ആളുകളെയും നബി ആക്ഷേപിക്കുന്നില്ല. ബനു ഖുറൈലയിൽ എത്തിയിട്ടേ അസർ നിസ്കരിക്കാൻ പാടൂ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അവർ മദീനയിൽ നിന്ന് നിസ്കരിച്ച് വേഗത്തിൽ പോയി, വേറെ ചില ആളുകൾ അവർ ബനു ഖുറൈലയിൽ എത്തിയതിനു ശേഷം മഗ്രിബ് ബാങ്ക് കൊടുത്തതിനു ശേഷം അവർ അസർ നിസ്കരിച്ചു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മദീനയിൽ നിന്ന് നിസ്കരിച്ചവരുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടടുത്തത്. കാരണം റസൂലുള്ളയുടെ വാക്കിന്റെ ഉദ്ദേശം അവർക്കാണ് മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ ഉദ്ദേശം ഓർക്കാൻ മനസ്സിലാവും. അല്ലാഹു തആല അലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനു ഖുറൈദയിലേക്ക് പുറപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ വഴിയിലിരിക്കുന്ന ചില ആളുകളോട് റസൂലുള്ള വഴിമധ്യേ അവിടുന്ന് ചോദിച്ചു, ഹൽ മർറ ബികും മിൻ അഹദ്, നിങ്ങൾ ഞാനീ പോകുന്നതിന് മുൻപ് ആരെങ്കിലും ഇവിടെ കൂടെ പോയത് കണ്ടിരുന്നോ? അവർ പറഞ്ഞു, മർറ അലൈനാ ദിഹ്യതുൽ കൽബി അലാ ബഗ്ലത്തിൻ ഷഹ്ബ, ഞങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ കുറച്ചു മുൻപ് ദിഹ്യതുൽ കൽബി അങ്ങ് പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാലിക ബിദിഹ്യ, അത് ദിഹ്യയല്ല, ولكنه جبريل جبريلا ارسل الى بني قريظه ليزلزلهم بنو قريظه كار പിടിച്ചുകുളിക്കുന്നതിനു വേണ്ടി അല്ലാഹു അയച്ചതാണ്. ويقذف في قلوبهم الرعب, അവരുടെ ഹൃദയങ്ങളിൽ ഭയമിട്ടു കൊടുക്കുന്നതിനു വേണ്ടി അല്ലാഹു നിയോഗിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനു ഖുറൈലയിലേക്ക് എത്തി. നിങ്ങൾക്കറിയാം, യഹൂദന്മാർ മദീനക്കുള്ളിൽ, അവർക്ക് മദീനയിൽ മൂന്ന് വിഭാഗം യഹൂദന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബനു നദീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈദ. ഈ പറഞ്ഞതിൽ ആദ്യത്തെ രണ്ട് ഗോത്രക്കാർ, ബനു നദീറുകാരും ബനു ഖൈനുഖാകാരും, മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഒരു വനിതയെ അങ്ങാടിയിൽ വെച്ച് അപമാനിച്ചു, അവരുടെ ഹിജാബ് അവർ പുറത്തേക്ക് കാണിച്ചു. അവരെ പരിഹസിച്ചു, ഒരു സഹാബിയെ കൊലപ്പെടുത്തി. അതിന്റെ പേരിൽ റസൂലുള്ളക്കെതിരെ യുദ്ധത്തിന് അവർ തയ്യാറായി. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്താക്കി. കിട്ടാവുന്ന ഒട്ടകത്തിന്റെ മേലെ വെക്കാവുന്ന സ്വത്തും എടുത്ത് മദീനയിൽ നിന്ന് നാടുവിട്ടോളാൻ കൽപ്പിച്ചു. അവരുടെ ചരിത്രം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം, അവർ അള്ളാഹുവിന്റെ റസൂലിനെ ചർച്ചയ്ക്ക് വന്ന സന്ദർഭത്തിൽ അവരുടെ വീടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചയ്ക്ക് വന്ന സമയത്ത് വീട്ടിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് റസൂലിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരാണ്. അവരെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ ചതിയിൽ ഒരു പങ്കുണ്ടായിരുന്ന ആളുകളാണ് ബനു ഖുറൈദക്കാർ. പക്ഷേ അന്ന് റസൂലുള്ളാഹി അവരെ വെറുതെ വിട്ടു, അവർക്ക് നബി മാപ്പ് കൊടുത്തതാണ്. അവർ അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും വലിയ സന്നിഗ്ധ ഘട്ടത്തിൽ അവർ അള്ളാഹിന്റെ റസൂലിനെ വീണ്ടും ചതിച്ചു. യഥാർത്ഥത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന കരാർ നമ്മൾ മുൻപ് ദർസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ള മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ചെയ്ത കരാറുകളിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്താണ്? മദീനക്കെതിരെ ആരെങ്കിലും യുദ്ധത്തിന് വരികയാണ് എങ്കിൽ മദീനക്കുള്ളിലുള്ള യഹൂദന്മാരും മുസ്ലിമീങ്ങളും ഒരുമിച്ച് ആ ശത്രുക്കളെ നേരിടണമെന്നാണ്. അതാണ് കരാർ. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കൾ വന്നപ്പോൾ ബനൂ ഖുറൈലക്കാർ ആ കരാർ പാലിച്ചില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളക്ക് എതിരെ മുസ്ലിമീങ്ങൾക്ക് എതിരെ അവർ തന്ത്രം മെനഞ്ഞു. ശത്രുക്കൾക്ക് മദീനയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. മുസ്ലിമീങ്ങൾ ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. അഹ്സാബ് യുദ്ധത്തിന്റെ ഈ ചരിത്രം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ ബനൂ ഖുറൈലക്കാർക്ക് പിന്നീട് സംഭവിച്ചതിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഇടയിൽ നമ്മളെങ്ങാനുമാണ് പെട്ടിരുന്നതെങ്കിൽ, അവരനുഭവിച്ച പ്രയാസം, ആ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇനി കേൾക്കാൻ പോകുന്ന ബനൂ ഖുറൈലക്ക് സംഭവിച്ച പിന്നീടുണ്ടായ ചരിത്രം, കാരണം ഈ സംഭവമാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ നിന്ന് അവിടുത്തേക്ക് എതിരെ പറയാറുള്ള ഒരു ചരിത്രം. ഇത്രയും പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കിയാൽ, റസൂൽ അവർക്ക് മുൻപ് പുറത്തു കൊടുത്തിട്ടുണ്ട്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയിട്ടുണ്ട്, അവരോട് കരാർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവർ ചെയ്ത ഈ ചതി, ഈ വഞ്ചന, എന്നിട്ട് റസൂലുള്ള അവരോട് സന്ധി സംഭാഷണത്തിന് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹുവിനെ, രണ്ട് സഅദ്മാരെ, സഅദ് ഇബ്നു ഉബാദയും സഅദ് ഇബ്നു മുആദിനെയും രണ്ടുപേരെ റസൂലുള്ള അവരുടെ അരികിലേക്ക് സന്ധി സംഭാഷണം വീണ്ടും പറഞ്ഞയച്ചു. അവരെ അപമാനിച്ചു വിട്ടു. രണ്ട് സഅദ്മാരെയും അവർ പരിഹസിച്ചു. റസൂലുള്ളയുടെ കരാർ അവർ സഅദിന്റെ മുൻപിൽ നിന്ന് വലിച്ചു ചീന്തിക്കളഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞയച്ചത്. റസൂലുള്ള അവിടുത്തെ ദൂതന്മാർ ബനൂ ഖുറൈലക്കാരുടെ കോട്ടയിലെത്തിയപ്പോൾ സഹാബികളെ അവർ വരവേറ്റത് കൂക്കുവിളികളോടുകൂടിയാണ്, പരിഹാസത്തോടുകൂടിയാണ്. അവർ അട്ടഹസിക്കുകയായിരുന്നു. ഇതാണ് അതിന്റെ മുന്നത്തെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനൂ ഖുറൈലക്കാരുടെ കോട്ടയ്ക്ക് മുൻപിൽ വന്നെത്തി. അന്നുവരെ കണ്ട റസൂലുള്ളയുടെ പെരുമാറ്റമല്ല അവർ അന്ന് കണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ വാഹനപ്പുറത്ത് ബനൂ ഖുറൈലയുടെ കോട്ടയ്ക്ക് മുൻപിൽ വന്നെത്തിക്കൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ട് അവിടുന്ന് വിളിച്ചു, യാ ഇഖ്വത്തൽ ഖറദതി വൽ ഖനാസിർ, കുരങ്ങന്മാരുടെയും പന്നികളുടെയും സഹോദരങ്ങളെ എന്ന് റസൂലുള്ള അവരെ വിളിച്ചു. അവിടുന്ന് ശബ്ദമുയർത്തി വിളിച്ചു. യഹൂദന്മാർ പറഞ്ഞു, ജൂതന്മാർ പറഞ്ഞു, യാ അബൽ ഖാസിം മാ കുന്ത ജഹൂലൻ വല ഫഹാഷൻ, അബുൽ ഖാസിം ഞങ്ങൾ ഇങ്ങനെ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, മാ കുന്ത ജഹൂലൻ നീ ഇങ്ങനെ അട്ടഹസിക്കാറുണ്ടായിരുന്നില്ലല്ലോ, വല ഫഹാഷൻ നീ ഇതുപോലെ മോശമായ വാക്ക് പ്രയോഗിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ആ സാഹചര്യം മനസ്സിലാക്കിയാൽ റസൂലുള്ളാന്റെ ആ പ്രയോഗത്തിന്റെ സാങ്കത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ സന്ദർഭത്തിന് അത് യോജിച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരുടെ കോട്ട ഉപരോധിച്ചു. യഹൂദന്മാർ അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതാണത്, ലാ യുഖാതിലൂനകും ഇല്ലാ ഫീ ഖുറം മുഹസ്സന ഔ മിൻ വറാഇ ജുദുർ. യഹൂദന്മാർ അവർ പേടിത്തൊണ്ടന്മാരാണ്, അങ്ങേയറ്റം പേടിയുള്ളവരാണ്. അവരൊരിക്കലും നിങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ വരികയില്ല. ലാ യുഖാതിലൂനകും ഇല്ലാ ഫീ ഖുറം മുഹസ്സന, ഭദ്രമായി കെട്ടിയുയർത്തിയ കോട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യും. ഔ മിൻ വറായി ജുദുർ, അതല്ലെങ്കിൽ മതിലുകൾക്ക് ഇപ്പുറത്ത് നിന്നേ അവർ യുദ്ധം ചെയ്യൂ. നേരിട്ട് യുദ്ധത്തിന് വരാനുള്ള ധൈര്യം അവർക്കില്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ജൂതന്റെ കൽബ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അവനെ പറ്റി അല്ലാഹു പറഞ്ഞത്? യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് 1000 കൊല്ലം ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. 1000 കൊല്ലം ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അവന്റെ ആഗ്രഹതയാണ്, 1000 കൊല്ലം ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ദുനിയാവിനോട് ആഗ്രഹമുള്ളവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരുടെ കോട്ടയ്ക്ക് മുൻപിൽ നിന്ന് ഉച്ചത്തിൽ അവിടുന്ന് ശബ്ദമുയർത്തി. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, യഹൂദന്മാർ അവരുടെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ദുനിയാവിനോടുള്ള അവരുടെ ഈ താല്പര്യവും മരണത്തോടുള്ള അവരുടെ വെറുപ്പുമാണ്. ഇതേ കാരണമാണ് മുസ്ലിമീങ്ങളുടെ പരാജയത്തിന്റെ കാരണമായി റസൂലുള്ള എണ്ണീട്ടുള്ളത്. ഇതേ കാരണം മുസ്ലിമീങ്ങൾ പരാജയപ്പെടും എന്ന് റസൂലുള്ള അറിയിച്ച സന്ദർഭത്തിൽ ആ പരാജയത്തിന്റെ കാരണമായി നബി എണ്ണിയത് ഈ രണ്ട് കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിഖു അൻ തദാഅ അലൈക്കും അൽ ഉമം കമാ തദാഅ അൽ അകലതു ഇലാ ഖസഅതിഹാ, ഭക്ഷണ തളികയിലേക്ക് വിശന്നു വലഞ്ഞിരിക്കുന്ന ആളുകൾ ഒരുമിച്ചു കൂടുന്നതുപോലെ നിങ്ങൾക്കരികിലേക്ക് മറ്റു സമുദായങ്ങൾ ഒരുമിച്ചു കൂടാനായിട്ടുണ്ട്. നിങ്ങൾ ആ ഉപമ ശ്രദ്ധിച്ചു നോക്കൂ. നല്ല വിശന്നിരിക്കുന്ന ആളുകൾ അവർ ഒരൊറ്റ പാത്ര തളികയിലേക്ക് ഒരു 5 ആളെ, നല്ല വിശപ്പുള്ള 5 ആളെ ഇരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അവർ കിട്ടുന്നത്ര വാരിക്കൊണ്ടിരിക്കും, ആർത്തിയോടുകൂടി വാരിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾക്കെതിരെ മറ്റ് സമുദായങ്ങൾ ഒരുമിക്കാനായിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, അന്നേ ദിവസം ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ നബിയെ ഈ പ്രയാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ അൻതും കസീർ, ഒരിക്കലുമല്ല, നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടായിരിക്കും. വലാകിന്നക്കും ഖുസാഉൻ കഖുസാഇ സൈൽ, എന്നാൽ കനാലയിലൂടെ ഒഴുകുന്ന, കാനയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് മുകളിൽ കെട്ടിക്കിടക്കുന്ന ചപ്പുണ്ട്, കേട്ടില്ല നിങ്ങൾ, പഞ്ഞു പോലെ ഒരു മല പോലെ ഉണ്ടാകും. അതെങ്ങാനും കയ്യിലെടുത്ത് പൊക്കിയാലോ തീരെ അതിന് ഭാരമുണ്ടാവുകയില്ല. അതുപോലെയായിരിക്കും നിങ്ങൾ. വലയഖ്ദിഫൻ അല്ലാഹു വല യൻസിഅൻ അല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബ, നിങ്ങളെക്കുറിച്ചുള്ള പേടി അല്ലാഹു നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകളയും. മുസ്ലിമീങ്ങൾ ഇസ്ലാം കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ഒരു ഗാംഭീര്യമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. നിങ്ങൾ കേരളത്തിലെ ചരിത്രം വായിച്ചു നോക്കും, മുസ്ലിമീങ്ങൾ ഇതിനേക്കാൾ എണ്ണത്തിൽ കുറവായിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തൊരു ഇജ്ജത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്? അവരുടെ ദീനാണ് അതിന്റെ കാരണം. സഹാബികളുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമറിന്റെ സൈന്യം 2 മാസം വഴുദൂരം അകലെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ നസാറ പുരോഹിതന്മാർ അവരുടെ കനീസകൾക്കുള്ളിൽ കിടന്ന് വിറക്കുമായിരുന്നു എന്നാണ്, പേടി കാരണം. റസൂലുള്ളാഹി ഹദീസിലുള്ളതാണ്, നുസർതു ബിർറുഅബി മസീറത ശഹർ, ഒരു മാസം വഴുദൂരം അകലേക്ക് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളുടെ മനസ്സിൽ പേടിയിട്ട് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ പോയി? നമ്മളെ ദീന് കയ്യിൽ നിന്ന് പോയതുകൊണ്ട്. അല്ലാഹ് നമ്മളെ സഹായിക്കുന്ന രൂപം നമ്മുടെ ആയുധക്കോപ്പുകൾ കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ എണ്ണപ്പെരുപ്പം കൊണ്ടോ അല്ല, അത് നമ്മൾ ഇനിയും തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമാണ് നമ്മെ ബാധിക്കുന്നത്. നമ്മുടെ ശക്തി അതിലല്ല. ഇന്ന് മുസ്ലിമീങ്ങളെ ആളുകൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന അതാണ്, നിങ്ങളുടെ എണ്ണം നോക്കൂ, നിങ്ങളുടെ സംഘബലം നോക്കൂ, ഇതിലൊന്നുമല്ല നമ്മളെ ശക്തിയുള്ളത്. ഇൻഷാഅല്ലാഹ് ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് വരാനുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ചരിത്രമാണ്. നമ്മുടെ എണ്ണമല്ല നമ്മുടെ ശക്തി, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദയാണ്, നമ്മുടെ ദീനാണ്, അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങൾ അല്ലാഹു നിങ്ങളെക്കുറിച്ചുള്ള പേടിയെടുത്തു കളയും. വലയഖ്ദിഫൻ അല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വഹനിട്ട് തരും. സഹാബികൾ ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് ഈ വഹൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹവും മരണത്തോടുള്ള പേടിയുമാണ്. ഇതെല്ലാം നമ്മളെ ബാധിച്ചിട്ടുള്ള പ്രശ്നം എന്താണ്? ഇതെല്ലാം നമ്മളെ ബാധിച്ച പ്രശ്നം എന്താണ്? ഇതേ കാരണമാണ് ജൂതന്മാർ തകർക്കപ്പെട്ടത്, ഇതേ കാരണമാണ് മുശ്രിക്കീങ്ങൾ തകർക്കപ്പെട്ടത്. എന്നാൽ നമുക്ക് മുൻപുള്ളവർ സഹാബിമാർ മുൻഗാമികൾ, അവർ ഹുർമുസാന്റെ സൈന്യം, അവർ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ നേരിൽ കണ്ടപ്പോൾ എങ്ങനെയാണ് ഈ അറബികൾ ഞങ്ങളെ നേരിടാനുള്ള ശക്തി അവർക്ക് കണ്ടെത്തി അവർക്ക് ലഭിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി ഹുർമുസാൻ ഒരു ചാരണ പറഞ്ഞേച്ചു മുസ്ലിമീങ്ങളുടെ സൈന്യത്തിനിടയിലേക്ക്. പോയി നോക്കി വരാൻ പറഞ്ഞു. അയാൾ ഒന്ന് രണ്ട് ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. രാത്രിയായാൽ ഈ മനുഷ്യന്മാർ എലിക്കുട്ടികളെ പോലെയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയും. അവർ വിനയാന്യതരാണ് അള്ളാഹുവിന്റെ മുന്നിൽ. രാവിലെ ആയിക്കഴിഞ്ഞാൽ രാത്രി കണ്ട മനുഷ്യന്മാരല്ല, സിംഹങ്ങളെ പോലെയാണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എത്ര വേഗത്തിലാണോ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അത്ര വേഗത്തിലാണ് അവർ മരണത്തിലേക്ക് ഓടി വരുന്നത്. ഇങ്ങനെയുള്ള ഒരു കൗമിനെ എങ്ങനെ പരാജയപ്പെടുത്തും? മുൻഗാമികളുടെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ച അവിടുത്തെ ഈ ചരിത്രത്തിലും അതേ പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യഹൂദന്മാരെ ഉപരോധിച്ചു. ഉപരോധിച്ചപ്പോൾ യഹൂദന്മാർ അവരുടെ ഉള്ളിൽ ഏതാണ്ട് 20 പരം ദിവസങ്ങൾ, 24-28 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈലക്കാരെ കോട്ടയ്ക്ക് മുൻപിൽ ഉപരോധിച്ചു. കോട്ടയുടെ ഉള്ളിൽ അവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാവും കുറെ ദിവസം താമസിക്കാൻ വേണ്ടി. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, പുറത്തേക്ക് ഇറങ്ങുകയോ അതിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സൈന്യവും കോട്ടയ്ക്ക് പുറത്ത് അവരെ ഉപരോധിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു പോവുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യഹൂദരുടെ നേതാവായ കഅബ് ഇബ്നു അസദ് അയാൾ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനിതാ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്, മൂന്ന് ഓപ്ഷൻ നിങ്ങളെ മുന്നിൽ വെക്കാം, ഈ മൂന്നിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവർ ചോദിച്ചു, എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമത് എനിക്ക് പറയാനുള്ളത് നുതാബിഉ ഹാദ റജുല വനുസദ്ദിഖു, നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ നമുക്കെല്ലാം മുസ്ലിമീങ്ങളാവാം, ഈ മനുഷ്യനെ പിൻപറ്റാം, അയാളിൽ വിശ്വസിക്കാം. ഫവല്ലാഹി ലഖദ് തബയ്യന ലകും അന്നഹു നബി, മുഹമ്മദ് നബിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വഇന്നഹു ലല്ലദീ തജിദൂനഹു ഫിത്തൗറാ, തൗറാത്തിൽ നിങ്ങൾ കാണുന്ന നബി അദ്ദേഹം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അസൂയയല്ലാതെ വേറെ ഒന്നും നിങ്ങൾ അതിൽ നിന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കലും തടയുന്നില്ല. ഒരു തൗറാത്തിൽ കാണുന്ന എല്ലാ അടയാളം റസൂലുള്ളാഹി അടുത്തുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ഒരൊറ്റ ഒന്നും ഒഴികെ, അതെന്താണ്? അതാകട്ടെ അവരവരുടെ കിതാബിൽ മാറ്റം വരുത്തിയതാണ്. അവരുടെ കിതാബിൽ ഉണ്ടായിരുന്നത് ഇസ്ഹാഖിന്റെ പരമ്പരയിൽ നിന്നാണ് അവസാനത്തെ നബി വരിക എന്നുള്ളതാണ്. വന്നത് ഇസ്മായിലിന്റെ പരമ്പരയിലാണ്. യഹൂദരാകട്ടെ അവരുടെ പാപ്പമാരായിട്ട് തന്നെ അസൂയ കൊണ്ട് അറിയപ്പെട്ട ആൾക്കാരാണ്. സൂറത്ത് യൂസുഫിന്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ കാര്യം റസൂലുള്ളാഹിനെ പഠിപ്പിക്കലാണ്. സൂറത്ത് യൂസുഫിൽ എന്താ ഉള്ളത്? യൂസുഫ് നബിയുടെ 12 മക്കൾ, യൂസുഫും ബിന്യാമീനും വേറെ ഭാര്യയിലാണ്, ബാക്കിയുള്ള 10 മക്കൾ അവരാദ്യത്തെ ഭാര്യയിൽ നിന്നുള്ളവരാണ്. യൂസുഫിനോട് അവർക്ക് അസൂയ ഉണ്ടായിരുന്നു, ബിന്യാമീനോട് അസൂയ ഉണ്ടായിരുന്നു. സ്വന്തം വാപ്പാന്റെ ചോരയിൽ പറന്ന യൂസുഫ് അദ്ദേഹത്തോട് വാപ്പ കുറച്ച് സ്നേഹം കാണിക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ അവരെ ബാധിച്ച അസൂയ അവരെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? യൂസുഫിനെ കൊണ്ടേ ഒരു പൊട്ടക്കിണറ്റിലിറങ്ങി. ആ സൂറത്ത് വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, ഈ സൂറത്ത് അള്ളാഹു റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളിൽ ഒന്നിതാണ്, നബിയെ അവനവന്റെ പിതാവിന് ജനിച്ച സ്വന്തം സഹോദരനോട് വരെ അസൂയ കാണിച്ചവരാണ് യഹൂദന്മാർ. അതുകൊണ്ട് ഇസ്മായിലിന്റെ പരമ്പരയിൽ വന്ന താങ്കളോട് അവർ അസൂയ കാണിക്കുന്നത് അത്ഭുതമല്ല. അവരെ റസൂലുള്ളയിൽ വിശ്വസിക്കുന്നതിൽ തടഞ്ഞത് ഈ അസൂയയായിരുന്നു. ഖുർആൻ പലയിടത്തും വിശദീകരിക്കപ്പെട്ടതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യഅറിഫൂനഹു കമാ യഅറിഫൂന അബ്നാഅഹും, തങ്ങളുടെ സ്വന്തം മക്കൾ അറിയുന്നത് പോലെ യഹൂദന്മാർക്ക് റസൂലുള്ളയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവരുടെ അസൂയയും വെറുപ്പുമാണ് റസൂലുള്ളയിൽ വിശ്വസിക്കാൻ അവർക്ക് തടസ്സമായത്. പ്രത്യേകിച്ച് അവർ അറബികളുടെ മുന്നിൽ അഹങ്കാരം പറഞ്ഞിരുന്നു. നബി വരുന്നതിന് മുൻപ് അറബികളെ, ഇതാ ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഭരിക്കും, നിങ്ങളെയൊക്കെ ഞങ്ങൾ കീഴടക്കും എന്ന് അവർ പറയാറുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ നബി വന്നത് അറബികളുടെ ഇടയിലായിപ്പോയി. അത് അവർക്കുണ്ടാക്കിയ അപമാനവും നിന്ദ്യതയും വല്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ പലരും വിശ്വസിക്കാതിരുന്നത്. എന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലൗ ആമന ബി അശറത്തു മിനൽ യഹൂദ് ലആമന ബിൽ യഹൂദ്, യഹൂദന്മാരുടെ കൂട്ടത്തിൽ 10 നേതാക്കന്മാർ എന്നെ വിശ്വസിച്ചാൽ മദീനയിലെ ബാക്കിയുള്ള യഹൂദന്മാരെല്ലാവരും എന്നെ വിശ്വസിക്കും. അവരുടെ പുരോഹിതന്മാർ ഈ അസൂയ കാരണം വിശ്വസിച്ചില്ല. അവർ വിശ്വസിച്ചാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കാൻ റെഡിയാണ്. കാരണം അവർക്കറിയാം മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. അവർ പറഞ്ഞു, ഇത് കേട്ടപ്പോൾ കഅബ് ഇബ്നു അസദ് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ അവരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ലാ നുഫാരിഖു ഹുക്മ തൗറാത്തി അബദൻ, തൗറാത്ത് ഉപേക്ഷിച്ച് അവന്റെ അവൻ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഇദാ അബൈതും അലയ്യ ഹാദിഹി فَلْنَقْتُلْ أَبْنَاءَنَا وَنِسَاءَنَا ثُمَّ نَخْرُجْ إِلَى مُحَمَّدٍ وَأَصْحَابِهِ مُسْتَمِيتِينَ فِي الْقِتَالِ. അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പെൺമക്കളെയും നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് കൊലപ്പെടുത്താം. എന്നിട്ട് മരണം പ്രതീക്ഷിച്ചുകൊണ്ട് മരണം ഉറപ്പിച്ചുകൊണ്ട് മുഹമ്മദിന്റെ നേർക്ക് യുദ്ധത്തിനായി ഇറങ്ങാം. എതിനാ പെൺകുട്ടികളെ കൊല്ലുന്നത്? കുട്ടികളൊക്കെ കൊല്ലുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ ഇവര് അവരുടെ തടവുകാരാകും, അവരുടെ അടിമകളാകും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരെ കൊന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുഹമ്മദുമായി മരണം ഉറപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാം. അത് കേട്ടപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നഖ്തുലു ഹാഉലാൽ മസാകീൻ ഫമാ ഖൈറുൽ ഐശി ബഅദഹും, ഈ മിസ്കീന്മാരായ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയോ? അത് സാധിക്കൂല. ഫമാ ഖൈറുൽ ഐശി ബഅദഹും, പിന്നെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? നമ്മളെ ഭാര്യമാരെയും നമ്മളെ മക്കളെയും നമ്മുടെ കൈകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. എങ്കിൽ അവസാനത്തെ അഭിപ്രായം, ഫഇൻ അബൈതും അലയ്യ ഹാദിഹി ഫഇന്ന ലൈലത ലൈലത്തു സബ്ത്, അതും പറ്റില്ലെങ്കിൽ ഇതാ ഇന്നത്തെ രാത്രി ശനിയാഴ്ചയാണ്. وانه عسى ان يكون محمد واصحابه قد امنونا فيها. മുഹമ്മദിനും കൂട്ടർക്കും അറിയാം നമ്മൾ ശനിയാഴ്ച ദിവസം യുദ്ധം ചെയ്യില്ല എന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഈ ശനിയാഴ്ച രാത്രിയിൽ ചിലപ്പോൾ അവർ അശ്രദ്ധരായിരിക്കുകയായിരിക്കും, ആ അവസരം മുതലെടുത്തുകൊണ്ട് നമുക്കൊന്ന് യുദ്ധം ചെയ്തു നോക്കാം. അത് കേട്ടപ്പോൾ യഹൂദർ അവർ പറഞ്ഞു, നുഫ്സിദു സബ്തന അലൈന, ശനിയാഴ്ച ദിവസം ആ ആചാരം നമുക്ക് എന്തായാലും മുടക്കാൻ പറ്റൂല, നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂല. വഖദ് അലിംത മാ ഫഅല അല്ലാഹു ഫിൽ ലദീന അഅ്തദറു ഫി അഅ്തദൗ ഫി സബ്ത് മിനൽ മസ്ഖ്, ശനിയാഴ്ച ദിവസം പണ്ടൊരിക്കൽ നമ്മുടെ മുൻഗാമികൾ അതിനെ ധിക്കരിച്ചപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നിനക്കറിയാം. അത് വീണ്ടും സംഭവിക്കാൻ പറ്റൂല. അപ്പോൾ കഅബ് ഇബ്നു അസദ് പറഞ്ഞു, ما بات رجل منكم منذ ولدته امه ليله واحده من الدهر حازمه, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ ഉമ്മമാര് പറ്റ ഒരൊറ്റ ഒരുത്തൻ പോലും ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറപ്പുള്ളവരായി ജീവിച്ചതായി എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവരിൽ നിന്ന് പിന്മാറിപ്പോയി. ഈ മൂന്ന് കാര്യവും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് അവരോട് അംർ ഇബ്നു സഅദി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുഹമ്മദുമായി യുദ്ധത്തിന് തയ്യാറല്ലെങ്കിൽ അമ്റു ഇബ്നു സഅദി അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ മുഹമ്മദിന് ജിസിയ നൽകാം എന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു ദൂതനെ വിട്ട് പറഞ്ഞു നോക്കുക. ലാ അദ്രി ഹൽ യഖ്ബലുഹ അം ലാ, മുഹമ്മദ് അത് സ്വീകരിക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു ലാ നുഖറു ലിൽ അറബി ബിഖറാജ്, അറബികൾക്ക് ജിസിയ നൽകുകയോ അതൊരിക്കലും നടക്കില്ല. അൽഖത്ലു ഖൈറു മിൻ ദാലിക്, അതിനേക്കാൾ നല്ല മരിക്കുന്നതാണ്. കാരണം അവർ മദീനയിൽ യഹൂദന്മാർ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സന്ദർഭത്തിൽ മദീനയിലെ സാമ്പത്തിക രംഗം യഹൂദന്മാർ കൈയടക്കി വച്ചിരിക്കുക, ചന്തകൾ മുഴുവൻ അവരുടേതാണ്, ആ കച്ചവടം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അതോടൊപ്പം യഹൂദന്മാർ പലിശയുടെ പേരിൽ അറിയപ്പെട്ട ആളുകളാണ്. യഹൂദന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് കാണാൻ പറ്റും. ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ പലിശയുമായുള്ള അവരുടെ ഇടപാടുകൾ, അതിലൂടെ അവർ ജനങ്ങളെ കീഴടക്കുന്നത് വ്യക്തമാണ്. പല നാടുകളെയും അവർ തകർക്കുന്നത് ഈ പലിശയിലൂടെയാണ്. മദീനയും അവർ തകർത്തു വച്ചിരുന്ന പലിശയിൽ കൂടെ തന്നെയാണ്. അവിടേക്കാണ് മുസ്ലിമീങ്ങൾ അവരുടെ കച്ചവടവുമായി ഇറങ്ങിച്ചെല്ലുന്നത്. അവർക്ക് സത്യസന്ധതയുണ്ടായിരുന്നു, അവർ പലിശ വാങ്ങിയിരുന്നില്ല, അവർ ഹറാമുകൾ ഒഴിവാക്കിയിരുന്നു, മാന്യത കാണിച്ചിരുന്നു, ഇങ്ങനെ കച്ചവടത്തിൽ മാന്യതയുള്ളവരായിരുന്നു മുസ്ലിമീങ്ങൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഈ ചന്തയിൽ നിന്നാണ് ലാഭമുണ്ടാക്കി ധനികനായി തിരിച്ചു വരുന്നത്. അവർ മദീനയെ നിയന്ത്രിച്ചിരുന്ന ആളുകളാണ്. ആ നമ്മൾ പോയിട്ട് അവർക്ക് നികുതി കൊടുക്കുക, അത് നടക്കില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ യഹൂദന്മാർ അവർക്ക് മുൻപ് മദീനയിലെ ഔസ് ഗോത്രവുമായി കരാറുകൾ ഉണ്ടായിരുന്നു. ഔസ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളുമായി ചില കൂടിക്കാഴ്ചകൾ നടത്താൻ അവർ ശ്രമം നടത്തി. അവർ ഒരു ദൂതനെ റസൂലുള്ളയുടെ അരികിലേക്ക് പറഞ്ഞേക്കും, ശ്രദ്ധിക്കണം. ആ സന്ദർഭത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാരെ കൊലപ്പെടുത്തിയിട്ടില്ല. ഒരു സമയത്ത് റസൂലുള്ള ദൂതന്മാരെ കൊന്നിട്ടില്ല. സന്ദേശത്തിനായി വരുന്ന, യുദ്ധത്തിനിടയിൽ വരുന്ന ദൂതന്മാർ അവരെ റസൂലുള്ള കൊലപ്പെടുത്താറുണ്ടായിരുന്നില്ല, എത്ര കടുത്ത സാഹചര്യത്തിലാണെങ്കിലും. പണ്ഡിതന്മാർ ഫുഖഹാക്കൾ വിശദീകരിച്ചതായി കാണാം, ദൂതന്മാർ അവിടുന്ന് വരുന്ന സമയത്ത് അവർ വെള്ളക്കൊടിയോ എന്തെങ്കിലും ഇങ്ങനെ ഉയർത്തി കാണിക്കും, സമാധാനത്തിന്റെ അടയാളം കാണിക്കുന്നതിന് വേണ്ടി, വെടിവെക്കരുത് അല്ലെങ്കിൽ ആയുധം കൊണ്ട് ഉപയോഗിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടി. പണ്ഡിതന്മാർ പറയാം, അഥവാ അപ്പുറത്തെ ശത്രുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അയാൾ വല്ല തലയെക്കെട്ടിട്ട് കെട്ടാണ്, അയാളുടെ വെള്ള തലയെക്കെട്ട് ഇങ്ങനെ കെട്ടുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഇയാളെന്തോ സമാധാനത്തിന് വേണ്ടിയിട്ട് ആക്കുകയാണോ എന്ന് തോന്നിയാൽ പോലും അയാളെ വെടിവെക്കാൻ പാടില്ല, അയാൾക്കെതിരെ ആയുധം എറിയാൻ പാടില്ല. ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. റസൂലുള്ളയുടെ അരികിലേക്ക് ദൂതന്മാരെ പറഞ്ഞേക്കുമ്പോൾ അവിടുന്ന് അവരെ കൊലപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഇവർ ദൂതന്മാരെ പറഞ്ഞേക്കും കൂടിക്കാഴ്ചക്ക് വേണ്ടി, ചിലരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ അവർ കൂടിക്കാഴ്ച നടത്തിയ ആളുകളിൽ ഒരാളാണ് അബൂ ലുബാബത്ത് ഇബ്നു അബ്ദുൽ മുൻസിർ, സഹാബിമാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അവർ കൂടിക്കാഴ്ചക്ക് വേണ്ടി വിളിച്ചു. പണ്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യഹൂദർക്കിടയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ യഹൂദന്മാരിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറയണം, എനിക്കത് കണ്ടപ്പോൾ മനസ്സ്, പണ്ട് ബന്ധങ്ങളുള്ളവരാണ്, അടുപ്പമുള്ളവരാണ്, പരിചയമുള്ളവരാണ്, എന്റെ മനസ്സ് അലിഞ്ഞുപോയി. അവർ വന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ ലുബാബാ അതറാ അൻ നൻസില അലാ ഹുക്മി മുഹമ്മദ്, അബൂ ലുബാബ ഞങ്ങളെ ബാധിച്ചത് നിങ്ങൾ കാണുന്നില്ലേ, എന്താണ് ഞങ്ങൾ ചെയ്യുക, മുഹമ്മദിന്റെ തീരുമാനം ഞങ്ങൾ സ്വീകരിക്കുകയാണോ വേണ്ടത്, എന്താണ് മുഹമ്മദ് ഞങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം. അദ്ദേഹം അവരോട് പറഞ്ഞു, നഅം അതെ എന്ന് അദ്ദേഹം പറയുകയും ആ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായ മനസ്സലിവ് കാരണത്താൽ അദ്ദേഹം തന്റെ കൈകൊണ്ട് അവർക്ക് ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തു. മുഹമ്മദ് നിങ്ങളെ വധിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം റസൂലുള്ളയുടെ തീരുമാനം എന്താണ് എന്ന് അവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ആംഗ്യത്തിലൂടെ, വാക്കുകൊണ്ട് പറഞ്ഞില്ല. റസൂലുള്ളയുടെ തീരുമാനം അംഗീകരിക്കണോ എന്ന് ചോദിച്ചു വന്ന യഹൂദന്മാരോട് അദ്ദേഹം അതെ എന്ന് പറയുകയും ഒപ്പം റസൂലുള്ളയുടെ തീരുമാനം നിങ്ങളെ കൊലപ്പെടുത്തുക എന്നതാണ് എന്ന് അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറയാണ് ഫവല്ലാഹ് മാ സാലത് ഖദമായ മിൻ മകാനിഹിമാ ഹത്ത അറഫ്തു അന്നി ഖദ് ഖുന്തുല്ലാഹ വറസൂലഹ്. എന്റെ കാല് അവിടുന്ന് നീങ്ങിയ ഉടനെ എനിക്ക് മനസ്സിലായി ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചിരിക്കുന്നു. അതെനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് മസ്ജിദുൻ നബവിയിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, റസൂലിന്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്കിനി കഴിയുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണ്. എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിച്ചാലല്ലാതെ ഞാനിതാ ഇനി റസൂലുള്ളയുടെ മുന്നിലേക്ക് ചെല്ലുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മസ്ജിദുൻ നബവിയിലേക്ക് പോയി. മസ്ജിദുൻ നബവിയിലെ ഒരു തൂണിൽ അദ്ദേഹം സ്വയം തന്നെ അദ്ദേഹത്തെ കയറുകൊണ്ട് ബന്ധിച്ചു കെട്ടിയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് പുറത്തു നൽകിയിരിക്കുന്നു എന്ന് അറിയിക്കുന്നതുവരെ ഞാൻ ഈ തൂണിൽ നിന്ന് എന്റെ ബന്ധനം അഴിക്കുകയില്ല. അദ്ദേഹത്തിന്റെ സഹോദരി നിസ്കാരത്തിന്റെ സമയമായാൽ വരും, എന്നിട്ട് അദ്ദേഹത്തിന്റെ കെട്ടഴിക്കും. നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടേ കെട്ടും. തൂണിൽ ബന്ധിതനായ അവസ്ഥയിൽ അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ കുറച്ചധികം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ തിരിച്ചു വരുന്നത് വൈകിയത് കണ്ടപ്പോൾ റസൂലുള്ള എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സഹാബിമാരിൽ ചിലർ വന്ന് വിവരം പറഞ്ഞു അബൂ ലുബാബ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. റസൂലുള്ള പറഞ്ഞു അദ്ദേഹം എന്റെ അരികിൽ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമായിരുന്നു, പക്ഷെ അള്ളാഹു പുറത്തു നൽകാതെ ഞാനിതാ മസ്ജിദുൻ നബവിയുടെ തൂണിൽ നിന്ന് എന്റെ കെട്ടഴിക്കില്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം സത്യം ചെയ്തു പറഞ്ഞതിനാൽ എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു തന്നെ അവന്റെ തീരുമാനം അറിയിക്കട്ടെ. മസ്ജിദുൻ നബിയിൽ പോയാൽ അല്ലേ, പഴയ മസ്ജിദുൻ നബി നിങ്ങൾക്ക് അറിയാലോ, പഴയ മസ്ജിദുൻ നബവി കാർപ്പറ്റൊക്കെ വേറിട്ട് തന്നെയാണ്. പിന്നെ സാധാരണ മസ്ജിദുൻ നബവിയിൽ കാണുന്ന കാർപ്പറ്റല്ലായിരിക്കില്ല അത്, പഴയ മസ്ജിദുൻ നബവി. അവിടുത്തെ തൂണുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ആ തൂണുകളുടെ കൂട്ടത്തിൽ ഒരു തൂണിന്റെ മേലെ എഴുതിയതായിരിക്കണം മസ്ജിദ് തൗബ, സാരിയത്തു തൗബ, തൗബയുടെ തൂണ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആ തൂണിലാണ് അദ്ദേഹം തന്നെ ബന്ധിച്ചത്. മസ്ജിദ് നബിയിൽ ഓരോ തൂണുകൾക്കും ഓരോ ചരിത്രമാണ്, ഓരോ തൂണുകൾക്കും ഓരോ പേരുമുണ്ട്, ഓരോ തൂണുകൾക്ക് പിന്നിൽ ഓരോ കഥയുമുണ്ട്. അവിടെ പോയാൽ ഓരോ തൂണുകൾക്കും മേലെ ആ തൂണിന്റെ പേര് എഴുതി വെച്ചത് കാണാം, ഓരോ തൂണിന് പിന്നിൽ ഓരോ കഥയുണ്ട്. റസൂലുള്ള നിസ്കരിച്ചിരുന്ന അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് മറ സ്വീകരിച്ചിരുന്ന തൂണുണ്ട്, അതുപോലെ അബൂ ലുബാബ സ്വയം ബന്ധിച്ച തൂണുണ്ട്, നബി ചാരിയിരുന്നിരുന്ന തൂണുണ്ട്. ഇങ്ങനെ ഓരോ കഥകളുമായി ബന്ധപ്പെട്ട് ഓരോ തൂണിന് അവിടെ ഓരോ പേരുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. മസ്ജിദുൻ നബവിയിൽ അബൂ ലുബാബ അദ്ദേഹം ഈ തൂണിൽ തന്നെ ബന്ധിച്ചു. അങ്ങനെ ഏതാണ്ട് ആ തൂണിൽ അദ്ദേഹം 6 ദിവസങ്ങൾ ബന്ധിതനായി കഴിച്ചുകൂട്ടി എന്നാണ്. അവസാനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു വആഖറൂന അഅ്തറഫു ബിദുനൂബിഹിം, മറ്റു ചില ആളുകൾ അവരവരുടെ തെറ്റുകൾ സ്വയം തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഖലതു അമലൻ സാലിഹ, സൽകർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വആഖറ സയ്യഅൻ, അതോടൊപ്പം അവർ ചില തിന്മകളും അതിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്നു. അസല്ലാഹു അൻ യതൂബ അലൈഹിം, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നത്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ധാരാളമായി കരുണ ചൊരിയുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്ത് അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അവതരിച്ച ആയറ്റാൻ. ഇൻഷാ അള്ളാ ബനു ഖുറൈള യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ കൂടി ഇൻഷാ അള്ളാ അത് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അതോടൊപ്പം ഹുദൈബിയ സന്ധിയുടെ ചരിത്രവും ഇൻഷാ അള്ളാ വിശദീകരിക്കാം. ഇതിന് തൊട്ട് ശേഷം ഉണ്ടാകുന്ന സംഭവം അതാണ്. വഹാല വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.